കെ ജെ മാത്യു എഴുതിയ ലേഖനം വിശുദ്ധിയുടെ അടിസ്ഥാനമെന്ത്. പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരെ പൊതുവിൽ നിരുന്മേഷരാക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഖേദചിന്തയുണ്ട്. ദൈവത്തെ കണ്ടുമുട്ടി ദൈവത്തോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. എങ്കിലും ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ആത്മീയ വളർച്ച നേടുവാൻ സാധിച്ചില്ലല്ലോ എന്നതാണത്. അത് ശരിയാകാം. എന്നാൽ ചിലപ്പോൾ ആ ചിന്ത വരുന്നത് ആത്മീയ വളർച്ചയെപ്പറ്റിയുള്ള നമ്മുടെ തെറ്റായ ധാരണകൾ കൊണ്ടാകാം. സ്റ്റേജിൽ നിന്ന് ഉജ്ജ്വലമായ വചനപ്രഘോഷണം നടത്തുക, കൗൺസിലിംഗ് നടത്തുമ്പോൾ പ്രാർത്ഥിക്കപ്പെടുന്ന ആളുടെ കഴിഞ്ഞകാല വർത്തമാന വരുംകാല ജീവിതങ്ങൾ ഒരു കണ്ണാടിയിലെന്ന പോലെ വ്യക്തമായി വെളിപ്പെടുന്ന വരങ്ങൾ സ്വായത്തമാക്കുക, അത്ഭുത രോഗശാന്തികൾ നൽകുക, ഇവയൊക്കെ അതിൻ്റെ അടയാളങ്ങളായി നാം കണ്ടേക്കാം. ഇവയൊക്കെ നല്ലതും ആവശ്യവുമാണെങ്കിലും ദൈവതിരുസന്നിധിയിൽ ഇവയൊന്നും ആത്മീയ വളർച്ചയുടെ ലക്ഷണങ്ങളായി കണക്കാക്കപ്പെടുന്നില്ല. പിന്നെന്താണ് ആത്മീയ പരിപൂർണതയിലേക്കുള്ള വഴി? കർത്താവിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശങ്ങളും അതിശയകരമായ വെളിപാടുകളും സ്വീകരിക്കുവാൻ കൃപ ലഭിച്ച വിശുദ്ധ സിസ്റ്റർ മരിയ ഫൗസ്റ്റീനായുടെ വാക്കുകൾ ഇക്കാര്യത്തിൽ നിശ്ചയമായും ഒരു ചൂണ്ടുപലകയാണ്. തന്റെ ഡയറിയിൽ വിശുദ്ധ ഇപ്രകാരം എഴുതുന്നു: കൃപകളോ വെളിപാടുകളോ ആനന്ദ പാരവശ്യങ്ങളോ മറ്റെന്തെങ്കിലും ദാനങ്ങളോ ഒരാത്മാവിനെയും പരിപൂർണതയിൽ എത്തിക്കുന്നില്ല. ദൈവവുമായുള്ള ഗാഢമായ ഐക്യം മാത്രമാണ് അതിനെ പരിപൂർണതയിൽ എത്തിക്കുന്നത്. എന്റെ വിശുദ്ധിയുടെയും പരിപൂർണതയുടെയും അടിസ്ഥാനം ദൈവഹിതവുമായി എന്റെ മനസ്സിനെ പൂർണ്ണമായി ഐക്യപ്പെടുത്തുന്നതിലാണ്. ഡയറി 1107. ഈ വാക്കുകൾ തികച്ചും ശ്രദ്ധേയമാണ്. കാരണം പലവിധ അപൂർവ വരങ്ങളാലും ആത്മീയ അനുഭവങ്ങളാലും പ്രവചനവരം, പരഹൃദയജ്ഞാനം, ദൈവകരുണ എന്ന മഹാരഹസ്യത്തെക്കുറിച്ചുള്ള ആഴമായ അറിവ്, വളരെ വിരളമായി ലഭിക്കുന്ന ആത്മീയ വിവാഹം സമ്പന്നയായ ഒരു വ്യക്തിയാണ് ഇക്കാര്യം പറയുന്നത്. മേൽപ്പറഞ്ഞവയൊന്നും പരിപൂർണതയുടെ അടയാളങ്ങളല്ല. എല്ലാ കാര്യത്തിലും ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും ദൈവഹിതം ആരായുകയും അതിനു വിധേയപ്പെട്ട് ജീവിക്കുകയുമാണ് പരിപൂർണതയിലേക്കുള്ള വഴി. ഒറ്റ നോട്ടത്തിൽ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആത്യന്തികമായി സുപ്രധാനമായ കാര്യം ഇതുതന്നെയാണ് എന്ന് വിശുദ്ധയുടെ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിന് നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവഹിതം അന്വേഷിക്കുവാനുള്ള ഒരു മനസ്സ് രൂപപ്പെടുന്ന വിധത്തിൽ മാനസാന്തരം നൽകണമേ എന്ന് ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുക. എപ്പോഴും അപ്പൻ്റെ ഹിതം അന്വേഷിക്കുക. അത് ഒരു ശിശുവിൻ്റെ സ്വഭാവമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എപ്പോഴും ദൈവഹിതം അന്വേഷിക്കുവാനും അത് നിറവേറ്റുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്തത്: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. വിശുദ്ധ മത്തായി 18:3. അതിനാൽ പരിപൂർണതയിലേക്കുള്ള വഴിയിൽ നടക്കുകയെന്ന് പറഞ്ഞാൽ നിരന്തരം മാനസാന്തരപ്പെട്ട് ശിശുവിൻ്റെ മനസ്സുള്ളവരായിത്തീരുക എന്നതാണ്. പ്രായമേറുംതോറും ആത്മാവിൻ്റെ തലത്തിൽ കൂടുതൽ ചെറുതായിക്കൊണ്ടിരിക്കുക. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. വിശുദ്ധ മത്തായി 18:4. എല്ലായ്പ്പോഴും ദൈവഹിതം അന്വേഷിച്ച് നിർത്തിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം പ്രായം കൂടുന്തോറും ബുദ്ധിയുടെ പ്രേരണകളെയാണ് നാം ആശ്രയിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ അവ കൂടുതൽ നല്ലതും ആകർഷകവുമായി തോന്നും. അപ്പോൾ പോലും ദൈവതിരുമനസ്സ് അന്വേഷിക്കുന്ന ഒരു മനസ്സുണ്ടാവുക എന്നതാണ് പ്രധാനം. ഒരു ഉദാഹരണം പറയട്ടെ. ശാലോൺ ടെലിവിഷന്റെ ആദ്യ നാളുകൾ, ചാനൽ കൂടുതൽ ആളുകളിൽ എത്തിക്കണമെന്ന ചിന്തയോടെ ജനങ്ങൾ ഒന്നിച്ചുകൂടുന്ന റെയിൽവേ സ്റ്റേഷനുകളിലും സിനിമാ തിയേറ്ററുകളിലും ശാലോൺ ടെലിവിഷന്റെ പരസ്യം നൽകണമെന്ന ആശയം ഉയർന്നുവന്നു. അതിനായി ആകർഷകമായ പരസ്യഗാനവും ഒരുക്കി. എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ ഹിതം അന്വേഷിക്കുക എന്നതാണ് ശാലോമിൻ്റെ രീതി. കാരണം ഇത് കർത്താവിൻ്റെ സ്വന്തം ശുശ്രൂഷയാണ് എന്നതുതന്നെ. കർത്താവിൻ്റെ തിരുവിഷ്ടം അന്വേഷിച്ചപ്പോൾ ആ പരസ്യവഴി വേണ്ട എന്ന് മനസ്സിലായി. അത് ഉപേക്ഷിച്ചു. എന്നാൽ കർത്താവ് ശാലോൺ ടെലിവിഷന് ഒരു കുറവും വരുത്തിയില്ല. എന്നു മാത്രമല്ല, അവിടുത്തെ വഴിയിലൂടെ തന്നെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് അവിടുത്തെ ചാനലിനെ കർത്താവ് തന്നെ എത്തിച്ചു. ദൈവഹിതം അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നില്ലേ? മാനുഷികമായി അങ്ങനെയുള്ള തീരുമാനങ്ങൾ ആകർഷകമല്ല എന്ന് തോന്നിയാൽ തന്നെയും അവസാനം അവയാണ് ശരിയെന്നും നല്ലതെന്നും തിരിച്ചറിയുവാൻ സാധിക്കും. ഇത് ഇടുങ്ങിയ വഴിയാണ്. എന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി അങ്ങനെയുള്ളതാകയാൽ ആ വഴിയിലൂടെ തന്നെ നടക്കുവാൻ നമുക്ക് തീവ്രമായി ആഗ്രഹിക്കുകയും ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ തിരുഹിതം അന്വേഷിക്കുന്നതും അതിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നതുമാണ് പൂർണതയിലേക്കുള്ള മാർഗമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിന് നന്ദി. അതിനായി ഒരു ശിശുവിൻ്റെ മനസ്സ് എന്നിൽ രൂപപ്പെടുത്തിയാലും മാനുഷികമായി ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളല്ല, അങ്ങ് നല്ലതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുവാൻ അനുവദിച്ചാലും പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേഫ് പിതാവേ, ദൈവതിരുമനസ് എപ്പോഴും അന്വേഷിക്കുവാനും അതിനെ കീഴ്പ്പെടുവാനും എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.